ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സൗരങ്ങളെ, നമ്മളാരും, പ്രത്യേകിച്ച് ഞാനും, നമ്മളാരും ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാൻ ഇഷ്ടമുള്ളവരല്ല. പലപ്പോഴും നമ്മൾ ഒരു കംഫർട്ട് സീക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളാരും ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണമെന്നോ ആ സാഹചര്യങ്ങളിലെ സമ്മർദ്ദ സാഹചര്യങ്ങളിലായിരിക്കണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെയല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾക്കറിയാം. നമ്മൾ മറ്റുള്ളവർ നേരിടുന്ന സാഹചര്യങ്ങൾ നമ്മളും നേരിടേണ്ടി വരുന്നു. നമ്മൾ പല എക്സ്ട്രീം കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, സമ്മർദ്ദങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഇത്രയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്ക് കടന്നു പോകേണ്ടി വരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര തന്നെ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും പലപ്പോഴും ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ മാറിപ്പോകണമെന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ലെയിം ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ പറ്റുന്ന ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ഒന്ന് രണ്ട് വാഗ്ദാനം ദൈവവചനത്തിലുണ്ട്. അത് നമുക്ക് നോക്കാം. യെശയ്യാവിന്റെ പുസ്തകം, യെശയ്യാവിന്റെ പുസ്തകം 43 43-ല് അതിന്റെ 1-2 വചനങ്ങള് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീജ്വാലയിൽ നടന്നാൽ വെന്തുപോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അത് പറഞ്ഞതിന് ശേഷം 4 വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അവർക്ക് ഇവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മളോട് പറയുന്നത്, ഇപ്പോഴോ യാക്കോബെ, ഓർക്കോ, ഇപ്പോഴോ യാക്കോബെ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇസ്രായേൽ മക്കള് ദൈവത്തോട് മറുതലിച്ച് അല്ലെങ്കിൽ പ്രവാസത്തിന് പോയി അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കി ദൈവം പറയുകയാണ്. അവർക്ക് അവിടെ ഇസ്രായേൽ മക്കൾ ഒരു ദൈവത്തോടുള്ള ഒരു നല്ല റിലേഷനിലായിരുന്നില്ല ആ സമയത്ത്. അതിന്റെ മുമ്പിലത്തെ അധ്യായങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും. എങ്കിലും കർത്താവ് അവിടെ പറയാണ്, ഇപ്പോഴോ യാക്കോബേ, ഇതേ സമയത്ത്, അതായത് നീ എന്നോട് റിബലിയസ് ആയിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ നീ എന്നോട് മറുതലിക്കുന്ന ഈ അവസ്ഥയിൽ, അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവം അവരോട് പറയുകയാണ്, ഇപ്പോഴോ യാക്കോബേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ നദിയിൽ കൂടി വെള്ളത്തിൽ കടക്കുമ്പോൾ അവൻ നിന്നോടുകൂടി ഇരിക്കും, അല്ലെങ്കിൽ നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ വെന്തു പോവുകയില്ല, തീജ്വാലയിൽ കൂടി കടന്നു പോയാലും വെന്തു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു കർത്താവ് നമുക്ക് തന്നൊരു വാഗ്ദാനമാണ്. നമ്മുടെ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ കർത്താവ് ആദ്യം നമ്മളെ കർത്താവ് കറക്റ്റ് ചെയ്യും. അതിനുവേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തുമെങ്കിലും കർത്താവ് ആദ്യം പറയാൻ നമ്മളോട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട, നീ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു, ഞാൻ നിന്നെ താങ്ങും. അതിനുശേഷമാണ് പലപ്പോഴും നമ്മളെ ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവിന്റെ, ദൈവത്തിന്റെ കരുണ അങ്ങനെയുള്ളതാണ്. അതുപോലെയുള്ള ഒരു സാഹചര്യവും പുതിയ നിയമത്തിൽ നമുക്ക് കൊരിന്ത്യ കനക്ഷൻ ലേഖനത്തിൽ, 1 Corinthians, പൗലോസ്ലിക നമ്മളോട് പറയുന്ന ഒരു ഗ്ലോറിയസ് പ്രോമിസ് ഉണ്ട്. അതിന്റെ 10 Chapter 10, Verse 13.
മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും.
അതെ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടില്ല. ദൈവം വിശ്വസ്തൻ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സൗരങ്ങളെ, നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കർത്താവ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് കർത്താവിനോട് ചോദിച്ചത്, ഡു യു റിയലി ബിലീവ്? നമ്മൾ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ഒരു പരീക്ഷ നമ്മുടെ സ്നേഹവാനായ ദൈവം നമുക്ക് തരികയില്ല എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്, അല്ലെങ്കിൽ ഒരു ഒരു കർത്താവിനോടുള്ള ആ തരത്തിലുള്ള ഒരു ബന്ധം നമുക്കുണ്ടോ? ഇവിടെ ഓർക്കുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ, അതായത് നമ്മുടെ കപ്പാസിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനപ്പുറമുള്ള ഒരു ഒരു പരീക്ഷ, ഒരു പ്രയാസങ്ങൾ, ഒരു ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങൾ, അത് ദൈവം നമുക്ക് അനുവദിക്കത്തില്ല. അത് കർത്താവിന്റെ പരമാധികാരത്തിൽ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കപ്പാസിറ്റിക്കും നമ്മുടെ കഴിവിനപ്പുറം കർത്താവ് ഒരിക്കലും നമുക്ക് പരീക്ഷകൾ അനുവദിക്കുന്നില്ല. ഇറ്റ് ഈസ് എ പ്രോമിസ്. ദൈവം വിശ്വസ്തൻ. കാരണം നമ്മുടെ ദൈവം ഏതെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ കർത്താവ് ഒരിക്കലും ഒരു കാരണമില്ലാതെ അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. യാതൊരു കാരണവുമില്ലാതെ നമ്മളെ ഒരു കോമാളി വേഷം കെട്ടുവാൻ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല. കാരണം ഒന്നാമത് ദൈവം വിശ്വസ്തനാണ്, അവൻ വിശുദ്ധിയുള്ളവനാണ്, അവൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇത്രയും അല്ലെങ്കിൽ അതിലപ്പുറമുള്ള കാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ പ്രത്യേകത ഉള്ള ഒരു ദൈവം നമ്മളെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കടത്തിവിടുകയും അതിൽ രസിക്കുകയും അതിൽ സന്തോഷിക്കുകയും അതിൽ ആനന്ദം കാണുകയും ചെയ്യുന്ന ഒരു സാഡിസ്റ്റ് അല്ലെങ്കിൽ ഒരു അതിൽ സന്തോഷിക്കുന്ന, നമ്മുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മളെ താങ്ങുവാൻ, റെഡിയായിട്ട് താങ്ങുവാൻ അവന്റെ കരങ്ങൾ താഴെ വെച്ചുകൊണ്ടാണ് കർത്താവ് നമ്മളെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം കടത്തിവിടുന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ കപ്പാസിറ്റിക്ക്, നമ്മുടെ കഴിവിനപ്പുറം ഒരിക്കലും നമ്മുടെ ദൈവം നമുക്ക് സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല, പ്രയാസങ്ങൾ അനുവദിക്കുന്നില്ല, ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നില്ല, സമ്മർദ്ദങ്ങൾ അനുവദിക്കുന്നില്ല. അത് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു പ്രോമിസായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നു. കാരണം ഏത് ആത്മജാലയിൽ കൂടി കടന്നു പോയാലും നമ്മളെ ഒരുപക്ഷെ നമുക്കറിയാം, ദാനിയേലെയും ദാനിയേലിന്റെ കൂട്ടുകാരെയും ഒക്കെ ആത്മജാലയിലൂടെ കടന്നുപോയി. ഇസ്രായേൽ മക്കൾ വെള്ളത്തിൽ കൂടെ കടന്നുപോയ അവസരങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ കർത്താവ് വെള്ളത്തിന്റെ മീതെ അവരെ പറപ്പിക്കുകയല്ല ചെയ്ത് പലപ്പോഴും വെള്ളത്തിൽ കൂടെ കടന്നു പോകുവാൻ അവരെ അനുവദിച്ചു. പഴയ നിമിത്തം നമുക്ക് പലപ്പോഴായിട്ട് കാണാറുണ്ട്, ദൈവം അവരെ കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും അവരെ വെള്ളം ഒരിക്കലും അവരെ മുക്കിക്കളഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് ദൈവം നമ്മളോട് പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷയും ഞാൻ അനുവദിക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് പരീക്ഷ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് അതിനെ ഓവർകം, അതിനെ തരണം ചെയ്യുവാൻ, അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ കർത്താവ് അതിൽ സാഹചര്യങ്ങളും പോക്കുവഴികളും നൽകുന്ന ഒരു ദൈവമാണ്. അതാണ് കർത്താവിന്റെ പ്രോമിസ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പല സാഹചര്യങ്ങളിലും ശിഷ്യന്മാർക്ക് പല കർത്താവിനൂടെ നടന്നപ്പോൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും കർത്താവ് അവരെ താങ്ങി. അവർക്ക് വിശന്നപ്പോൾ അവർക്ക് വേണ്ടത് കൊടുത്തു. അവർക്ക് രോഗത്തിന്റെ അവസ്ഥയിലിരുന്നപ്പോൾ അവരെ താങ്ങി. അവരുടെ കുടുംബപരമായ നീഡ്സിൽ കർത്താവ് അവരെ താങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും യേശു വിശ്വസ്തനാണ്, നമ്മുടെ സാഹചര്യങ്ങളിൽ താങ്ങുവാൻ. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടുന്ന സമ്മർദ്ദങ്ങളിലും പ്രയാസങ്ങളിലും രോഗത്തിന്റെ അവസ്ഥകളിലും പ്രയാസങ്ങളിലും താങ്ങുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ആദ്യമേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങനത്തെ ഇത്ര സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ചോദ്യം ചെയ്യുന്നത് ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് ആണ്, അല്ലെങ്കിൽ വിശ്വസ്തയാണ് പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ദൈവം ഇതെനിക്ക് പ്രത്യേകമായിട്ട് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ട് അയക്കുന്ന, അല്ലെങ്കിൽ എന്റെ എന്തോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട്, ബുദ്ധിമുട്ടുകളും പാപങ്ങളും കൊണ്ട് ദൈവം എന്നോട് ദേഷ്യപ്പെട്ട് അയക്കുന്ന എന്തോ കാര്യമാണ് അല്ലെ നിങ്ങൾക്ക് പരീക്ഷകൾ വരുമ്പോൾ എന്തോ വലിയ കാര്യം സംഭവിച്ച പോലെ ഇരിക്കരുത് എന്ന് ദൈവജനം നമ്മളോട് പറയുന്നു. എന്തോ ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളാണ് നാം പലപ്പോഴും. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം അനുവദിക്കുമ്പോഴും, ദൈവം ആ സാഹചര്യം അനുവദിക്കുമ്പോഴും കർത്താവ് നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ഞാൻ നിന്നെ താങ്ങും, ഞാൻ വിശ്വസ്തൻ, നിനക്ക് അനുവദിക്കുന്ന കഴിയുന്നതിൽ അപ്പുറമുള്ള ഒരു പ്രയാസവും ബുദ്ധിമുട്ടുകളും ഞാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അവർക്ക് താങ്ങാൻ കഴിയുന്നതിൽ ഒരു ഭാരം, അല്ലെ, താങ്ങുന്നതിലധികം ഭാരം നമുക്ക് അവർ ഒരിക്കലും കൊടുക്കാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ, ആ ഒരു 5 വയസ്സായ കുഞ്ഞിന്റെ തലേ നമ്മൾ ഒരിക്കലും 50 കിലോ ഉള്ള ഒരു ചുമടെടുത്ത് നമ്മൾ വെക്കുന്നില്ല. നമുക്കറിയാം അതിലെത്രയോ സ്നേഹമാണ്, നമ്മളെക്കാൾ എത്രയോ അധികം സ്നേഹമുള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവം നമുക്ക് എടുക്കുവാൻ താങ്ങുന്നതിൽ അപ്പുറം ഒരു ഭാരം ഒരിക്കലും ദൈവം നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു ദൈവമല്ല. അത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ആ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും, ചില കാര്യങ്ങൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുവാനും, ചില കാര്യങ്ങൾ ദൈവത്തോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യുവാനും നമുക്ക് സാധിക്കും. ഓർക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിശാച് നമ്മളോട് മന്ത്രിക്കുന്ന, നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന, ഒരു പലപ്പോഴും പിശാച് നമ്മളോട് പറയുന്നത്, നീ അങ്ങനെ താന്നു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടോ, അല്ലേ, നീ അങ്ങനെ മോശമാകേണ്ട, ഈ സാഹചര്യത്തിൽ അത്ര താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നീ അത് പാപം, ആ പാപം കൺഫസ് ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് നിന്റെ തെറ്റുകൊണ്ട് വന്നതല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിശാചും മന്ത്രിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയാൻ ആ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ബി ഹംബിൾ, കർത്താവ് പറയുന്നത് താഴ്മയുള്ള ഒരു അവസ്ഥയിൽ നടക്കുക. ഇങ്ങനെ എക്സ്ട്രീം കണ്ടീഷൻസിൽ നമ്മൾ കർത്താവ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും, എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുരുത്തക്കേടുകൾ കൊണ്ട് വന്നത് അല്ലെങ്കിൽ തന്നെയും, കർത്താവ് നമ്മളോട് നിരന്തരമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പറയുന്നത്, ബി ഹംബിൾ, താഴ്മയുള്ളവനായിരിക്കുക. അതിന്റെ ഓപ്പോസിറ്റാണ് പലപ്പോഴും പിശാച് നമ്മളോട് പറയുന്നത്, യു ഡോണ്ട് നീഡ്, നീ അങ്ങനെ അത്രമാത്രം അങ്ങ് താഴേണ്ട അവസ്ഥ, കാര്യം ഈ സാഹചര്യത്തിൽ ഇല്ലല്ലോ, ഇല്ലല്ലോ, നീ അങ്ങനെ മോശക്കാരനാകേണ്ട കാര്യം ഇല്ലല്ലോ ഇവിടെ. എങ്കിലും കർത്താവ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളോട് പറയുന്നതാണ്, നീ അങ്ങനെ നീ താഴ്ന്നു കൊടുക്കണം, യു ബി ഹംബിൾ. നിനക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യം ആ സാഹചര്യങ്ങൾ, എന്തുകൊണ്ട് ആ സാഹചര്യം അന്വേഷിക്കുന്നതിനപ്പുറം എവിടെയെങ്കിലും ഒരു ഹംബിൾനെസ് നിനക്ക് സാധ്യമാണോ, അത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് പലപ്പോഴും നമ്മളോട് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, കഴിയുന്നതും അത്ര സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക. പ്രലോഭനങ്ങളും ടെംപ്റ്റേഷൻസ് ഉള്ള ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള ഒരു കൃപ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. അല്ലെങ്കിൽ അത് അത്രയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുവാൻ ആണുള്ള ഒരു ബോൾനെസ് നമ്മുടെ ജീവിതത്തിൽ കാണിക്കേണ്ടിയിരിക്കുന്നത്. തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പോൾ ഇങ്ങനെയാണ് പറയുന്നത്, 1 തിമോത്തി അതിൻ്റെ 6 അതിൻ്റെ 7-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 തിമോത്തി 6:7-11 ഇങ്ങനെയാണ് പറയുന്നത്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല, ഉണ്ണാനും ഉടുപ്പുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് ഞാൻ വിചാരിക്കുക. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ? ഇത് ചിലർ കാംക്ഷിച്ച് വിശ്വാസം വിട്ടിടുന്ന ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ, അവിടെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇത്രയുള്ള പ്രലോഭനങ്ങളുള്ള ഒരു സാഹചര്യങ്ങളിൽ നീയോ റാം, ദൈവത്തിന്റെ മനുഷ്യനായുള്ള നീ അത് വിട്ടോടി. ആ സാഹചര്യങ്ങളിൽ അവിടെ നിൽക്കുവാനല്ല പറയുന്നത്, ദൈവനെ നമ്മളോട് പറയുന്നത് യു ബി റൺ. അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അതുപോലെ തന്നെയാണ് സെക്കൻഡ് തിമോസി 2:22 അതിന്റെ 22-ാം വചനത്തിലും ഇങ്ങനെയാണ് പറയുന്നത്, യൗവന മുഖങ്ങളെ വിട്ടോടി. അവിടെയും നമ്മളോട് പറയുന്നത് അവിടെ വിട്ടോടുവാനാണ് പറയുന്നത്, യൗവന മുഖങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അത്തരമുള്ള സാഹചര്യങ്ങളെ നമുക്ക് ഓടിപ്പോകുവാൻ ദൈവം കൃപ തരും. അതല്ലാതെ അത്തരമുള്ള സാഹചര്യങ്ങൾ നിന്നതിന് ശേഷം ഞാൻ അതിനെ അതിജീവിക്കുമെന്ന് പറയുന്നതിൽ ഉള്ള മൗഢ്യത്തിൽ നമ്മൾ ജീവിക്കാതെ നമ്മൾ അതിനെ ആ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ ഓർക്കുക, ഇത്രയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മുടെ സഹ വിശ്വാസികളല്ലെ, നമ്മുടെ സഹോദരങ്ങളുടെ ഇന്നൊരു ഫെലോഷിപ്പ് നമുക്ക് ആഗ്രഹിക്കാം. ഞാനിത് പറയാൻ കാര്യം, നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ പല സമ്മർദ്ദങ്ങളിലും സാഹചര്യങ്ങളിലും ആയിരുന്നപ്പോഴും നമ്മളൊന്നെങ്കിൽ സൺഡേ ഫെലോഷിപ്പിന് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഇടദിവസ കൂട്ടായ്മയിൽ വരുമ്പോഴും നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഓ കർത്താവെ അങ്ങനെ ഒരു വചനം എന്നോട് സംസാരിച്ചതിൽ ഓ നന്നായി, ഞാനിപ്പോൾ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ പറ്റിയ വചനമാണല്ലോ നീ തന്നത്. അതിന്റെ അർത്ഥം കർത്താവ് നമ്മൾ ആ ഫെലോഷിപ്പ് സീക്ക് ചെയ്ത കാരണം കർത്താവ് നമ്മളെ കംഫർട്ട് ചെയ്യാൻ, കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഒരു വഴിയാണ് എന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വീട്ടിലിരിക്കാതെ നമ്മൾ സഹോദരങ്ങളുടെ ഫെലോഷിപ്പ് നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ അതിലൂടെ കർത്താവിന് നമ്മളെ ആശ്വസിപ്പിക്കുവാനും അതിലൂടെ കർത്താവിന് നമ്മളെ പണിയുവാനും പഠിപ്പിക്കുവാനും നമ്മളോട് അതിന്റെ വഴി ചിലപ്പോൾ ചില ആലോചനകൾ പറഞ്ഞു തരുവാനും ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. സദൃശവാക്യങ്ങളിൽ നമ്മളധികം കാണാത്ത ഒരു വചനം, പലപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന വചനം പ്രൊവേർബ്സ് സദൃശവാക്യങ്ങൾ 24-ാം അധ്യായത്തിന്റെ 6-ാം വചനം നോക്കാം.
ഭരണസാമ്രാജ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും.
മന്ത്രിമാരുടെ
ബഹുത്വത്തിൽ രക്ഷയുണ്ട്.
പക്ഷെ ഇത് മലയാളത്തിൽ അത്രയും ഒരു അർത്ഥപൂർണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലീഷ് പറയുന്നത് വൈസ് കൗൺസിൽ ദൗ ഷാൽ മേക്ക് ദൈ വാർ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത്, മൾട്ടിറ്റ്യൂഡ് ഓഫ് കൗൺസിലേഴ്സ് ദർ ഇസ് സേഫ്റ്റി. അതായത് ധാരാളം കൗൺസിലേഴ്സിന്റെ കൂടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ധാരാളം ദൈവപരിജ്ഞാനമുള്ള വ്യക്തികളോടുകൂടെ ഉള്ളപ്പോൾ അവിടെ സമാധാനവും ആശ്വാസമുണ്ട്. മൾട്ടിറ്റ്യൂഡ് ഓഫ് കൗൺസിലേഴ്സ് ദർ ആർ സേഫ്റ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിൽ പറയുന്നത്. മൾട്ടിറ്റ്യൂഡ് ഓഫ് കൗൺസിലർ ദർ ഈസ് സേഫ്റ്റി. അതല്ലാതെ മന്ത്രിമാരെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ, ഭരണസാമർഥ്യമുള്ളവരെന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഇവിടെ ദൈവപരിജ്ഞാനമുള്ളവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ദർ ഈസ് എ സേഫ്റ്റി, ഒരു രക്ഷ ഒരു സേഫ്റ്റി അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും എന്റെ മനസ്സിൽ വരുന്ന ഒരു വചനമാണ്. ഇതൊരു ഫെലോഷിപ്പുമായിട്ട് അല്ലെങ്കിൽ സീക്കിംഗ് അഡ്വൈസ് അതുപോലെയുള്ള ഒരു കാര്യമായിട്ട് അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നമുക്ക് സേഫ്റ്റി ഉണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ആ അതോറിറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ കർത്താവിൽ തന്നെ ആശ്രയിക്കണം, അവനിൽ തന്നെ ആശ്രയിക്കണം, അവനോട് ചേർന്നിരിക്കണം. അതാണ് അൾട്ടിമേറ്റ്ലി കർത്താവ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. യോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച സാഹചര്യങ്ങളിൽ വന്നപ്പോൾ കർത്താവിനെ കുറിച്ചൊരു കേട്ടുകേഴിവുള്ള യോബ്, ഇപ്പോൾ നിന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നൊരു തലത്തിലേക്ക് ദൈവം എത്തിക്കുവാൻ ദൈവത്തിന് യോബിനെ ആ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടേണ്ടിയിരുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ഇങ്ങനത്തരം സാഹചര്യങ്ങളിലും നമ്മളെ ദൈവം ഒരു തലം കൂടി ഉയർത്തുവാൻ അല്ലെങ്കിൽ ദൈവത്തെ അല്പം കൂടി ഒന്ന് അറിയുവാൻ ദൈവം എപ്പോഴും ഈ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. കാരണം ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടത്തി വിടും. അതിൽ നമ്മൾ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ദൈവമേ അല്പം കൂടി നിന്നെ അറിയുവാൻ ഈ സാഹചര്യം എന്റെ ജീവിതത്തിൽ ഇടയാക്കിയല്ലോ എന്ന് പറയുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ആ സാഹചര്യം ഇടയാക്കും. സങ്കീർത്തനം 73 സങ്കീർത്തനത്തില് നമുക്ക് പരിചയമുള്ള ഒരു വചനമെങ്കിലും ഞാൻ അത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 73 സങ്കീർത്തനം അതിന്റെ 24-25 വചനം, നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു. Psalm 73:24-25, നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിൽ എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നീയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നീയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മള് ദൈവം ഏത് സാഹചര്യത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് വരുവാനാണ്. മാനുഷിക ആശ്രയങ്ങളിൽ നിന്ന് മാറി നമ്മുടെ തന്നെ ജഡത്തിൽ നിന്നുള്ള ആശ്രയത്തിന് മാറി, കഴിവുകളിൽ നിന്നുള്ള ആശ്രയത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ റിസോഴ്സസിൽ നിന്നുള്ള ആശ്രയത്തിൽ നിന്ന് മാറി, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നീയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് വരുവാൻ ദൈവം പലപ്പോഴും ആഗ്രഹിക്കുന്നു. അവസാനമായി ഓർക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ആത്മാവ് നമുക്ക് എപ്പോഴും തുണനിൽക്കുന്നുണ്ട്. റോമക്കാർക്ക് എഴുതിയ ലേഖനം ഓർക്കുക, ചില സാഹചര്യങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ, എന്ത് ചെയ്യണമെന്നില്ലാത്ത ഒരു അവസ്ഥയിലാണ് ആയിരിക്കും നമ്മൾ പലപ്പോഴും. എങ്കിലും നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി തുറന്നുനിൽക്കുന്നു. അതിന്റെ 8:26 വചനം, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു, വേണ്ടുമണ്ണം പോലും പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ഓർക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു സാധനമാണ്. എന്ത് പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിന്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, അവണ്ണം തന്നെ ആത്മാവ്, നമ്മുടെ ആത്മാവ്, നമ്മളെ വീണ്ടും റിന്യൂഡ് ആയിട്ടുള്ള നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മുടെ ബോഡി വീക്കാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ആത്മാവ് നമുക്ക് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മൾ വീക്കാം, ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം ആ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ട് പറയുന്നത്, ഈ ആത്മാവും എന്റെ ആത്മാവും സംസാരിക്കും. ആ ആത്മാവ് നമ്മുടെ ദൈവത്തോട് പക്ഷപാതം ചെയ്യും, ആ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാലാണ് പലപ്പോഴെങ്കിലും. ഓർക്കുക, ആത്മാവായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം വിശ്വസ്തൻ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ പരീക്ഷ ദൈവം നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും ഒത്ത പരീക്ഷയെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കത്തുള്ളൂ. നിങ്ങളുടെയും ജീവിതത്തിൽ അല്പം പരീക്ഷകൾ കൂടുതലാണെന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം നമുക്കത് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള നമ്മുടെ സ്വർഗീയ അപ്പച്ചന് തോന്നിയത് കൊണ്ടാണ് അത് അനുവദിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനമാണെങ്കിലും ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മുടെ നന്മയ്ക്കല്ലാതെ നമ്മളെ സ്നേഹത്തോടെയല്ലാതെ നമ്മുടെ സ്വർഗീയ ദൈവം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുകയാണ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.